യേശു പഠിപ്പിച്ചതെല്ലാം എന്ന പഠന പരമ്പര നാം തുടരുകയാണ്. മഹാദൗത്യത്തിൻ്റെ രണ്ടാം ഭാഗമാണ് നാം കണ്ടുകൊണ്ടിരുന്നത്. ഒന്നാം ഭാഗം നാം കണ്ടത് മർക്കോസ് 16:15, ലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിപ്പിൻ. മത്തായി 28:18-20 വരെ എൻ്റെ രണ്ടാം ഭാഗം നാം കാണുന്നു. പോയി അവരെ ശിഷ്യന്മാരാക്കിക്കൊള്ളുവിൻ, അതുപോലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുവിൻ. ഇത് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് കണ്ടു. 20 വാക്യത്തിൽ തുടർന്ന് പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം അവരെ ഉപദേശിക്കണം. ആ മഹാദൗത്യത്തിൻ്റെ ഒരു ഭാഗമാണിത്. നാം ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോകുന്ന സമയത്ത് അവർ പാപികളാണെന്നുള്ള കാര്യം അവരോട് പറയണം. യേശു അവരുടെ പാപത്തിനായിട്ട് മരിച്ചെന്നു, അവൻ ഉയർത്തെഴുന്നേറ്റു സ്വർഗത്തിലേക്ക് കയറി അവൻ ഇനിയും മടങ്ങി വരും. പിതാവിൻ്റെ അടുക്കിലേക്കുള്ള ഒരേ ഒരു വഴി അവനാണോ? എവിടെ ആളുകൾ ഈ വിളിയോട് പ്രതികരിക്കുമോ? അവരുടെ ജീവിതത്തിൽ യേശുവിനെ കർത്താവാകാനായിട്ട് നാം അവരെ ക്ഷണിക്കും. അവർ ശിഷ്യന്മാരാകാനായിട്ടും അവരുടെ ജീവിതകാലം മുഴുവനും അവനെ അനുഗമിക്കാനായിട്ടും അവരെ സ്നാനപ്പെടുത്തണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ത്രിത്വത്തിൻ്റെ മർമ്മം, അതുകൊണ്ടെല്ലാം തീരുന്നില്ല. അതേ ഒളിമ്പിക്സിലെ മാരത്തോണിൻ്റെ സ്റ്റാർട്ടിംഗ് ലൈനിലേക്ക് വരുന്നത് പോലെ മാത്രമാണ്. ഞാൻ പറയട്ടെ, അവിടെ എത്തുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ആ ഒളിമ്പിക്സിൽ നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തെ പ്രതിനിധീകരിക്കാനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു, അത് തന്നെ ഒരു വലിയ നേട്ടം തന്നെയാണ്. എന്നാൽ അതുകൊണ്ടെല്ലാം ആയില്ല, അത് ആ ഓട്ടത്തിൻ്റെ ആരംഭ സ്റ്റേജ് മാത്രമാണ്. ഈ കാര്യം സത്യമാണ്, നിങ്ങളൊരു ശിഷ്യനായി സ്നാനപ്പെട്ടു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, അത് നല്ലതാണ്. എന്നാൽ ഇനിയാണ് ഓട്ടം തുടങ്ങുന്നത്. ഈ ഓട്ടത്തിൽ നാം അവരെ പഠിപ്പിക്കണം യേശു കൽപ്പിച്ച എല്ലാ കൽപ്പനകളും അനുസരിക്കാനായിട്ട്. അത് ജീവിതകാലം മുഴുവനുള്ള കാര്യമാണ്. ഇതായിരിക്കണം എല്ലാ സഭകളും ചെയ്യേണ്ട കാര്യം. ഒരു സഭ ശിഷ്യന്മാരെ സൃഷ്ടിക്കുകയാണ് പ്രാധാന്യമെന്ന് കരുതുന്നെങ്കിൽ സ്നാനത്തോടെ അവിടെ അത് നിർത്തരുത്. അവരുടെ ഞായറാഴ്ചത്തെ കൂടുവരവുകളിൽ എന്തായിരിക്കണം അവർ പഠിപ്പിക്കേണ്ടത്? യേശുക്രിസ്തു പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും, യേശു പഠിപ്പിച്ചതെല്ലാം, തിരഞ്ഞെടുത്ത ചില പ്രത്യേക കാര്യങ്ങൾ മാത്രമല്ല, നിശ്ചയമായിട്ടും മനഃശാസ്ത്രം അല്ല പഠിപ്പിക്കേണ്ടത്. ഇത് വളരെ സങ്കടകരമാണ്. ഒരു സഭ അവരുടെ കൂടി വരുന്ന ആളുകളുടെ നിലവാരം ഉയർത്തുന്നതിനേക്കാളധികം സംഗീതം നിലവാരം ഉയർത്താൻ ശ്രമിക്കുന്നത്, അത് വളരെ സങ്കടകരമാണ്. സ്വർഗത്തിലുള്ള ദൈവം ഏത് കാര്യത്തിലാണ് തൽപരൻ? ഉദാഹരണത്തിന്, ഇവിടെ ഒരു പുതിയ സഭ ഒരുമിച്ച് കൂടി വരുന്നു. അവരെല്ലാവരും വീണ്ടും ജനിച്ചവരാണ്. അതുപോലെ യേശുവിനെ അവരുടെ കർത്താവായി വാഴിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ സഭ അവർ സംഗീതത്തിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നതെങ്കിൽ ദൈവം അതിലാണോ താല്പര്യൻ? നല്ല സംഗീതം ഉണ്ടാകുന്ന തെറ്റല്ല, ഞാനതിനെതിരല്ല. പക്ഷേ എന്തിനാണ് മുൻഗണന? ദൈവത്തിന് എന്ത് കാര്യത്തില താല്പര്യം? ആ സഭയിൽ കൂടുന്ന ആളുകളുടെ നിലവാരം യേശുക്രിസ്തുവിൻ്റെ നിലവാരത്തോട് അടുത്തു വരണമെന്നാണ്. അതോ അവിടുത്തെ സംഗീതം കൂടുതൽ മാനസികോല്ലാസം തരണമെന്നാണോ? ഇവിടെ നമുക്ക് കാണാം ക്രിസ്ത്യാനികൾ എത്രമാത്രം ഒഴുകിപ്പോയിരിക്കുന്നു. ക്രിസ്തീയ നേതാക്കൾക്ക് ഇത് മനസ്സിലാകുന്നില്ല. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മളവരെ പഠിപ്പിക്കണം യേശുക്രിസ്തു പഠിപ്പിച്ച എല്ലാ കാര്യവും ചെയ്യാൻ. നാം തന്നെ അത് ചെയ്യാത്തവരാണെങ്കിൽ നമുക്ക് അവരെ അത് പഠിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ ഈ വ്യത്യാസം കണ്ടോ? മത്തായി 28:20 ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, കരുതൂ, ഞാൻ പഠിപ്പിച്ചതൊക്കെ അവരെ പഠിപ്പിക്കണമെന്നാണോ? ഇവിടെ പറയുന്നത് ഞാൻ പഠിപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ അവരെ പഠിപ്പിക്കാനാണോ? എന്താണ് ഇതിൻ്റെ വ്യത്യാസം? ഞാൻ പഠിപ്പിച്ചതൊക്കെ അവരെ പഠിപ്പിക്കുക, ഞാൻ കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ അവരെ പഠിപ്പിക്കുക. അതിൻ്റെ വ്യത്യാസം ഞാൻ ഇങ്ങനെയാണ് കാണുന്നത്. ഞാൻ കൽപ്പിച്ചതൊക്കെ അവരെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ യേശു പഠിപ്പിച്ചതെല്ലാം എടുത്ത് അവരെ പഠിപ്പിക്കുന്നു. ഒരു മനുഷ്യന് കെമിസ്ട്രി പഠിപ്പിക്കുന്ന പോലോ, ഹിസ്റ്ററി പഠിപ്പിക്കുന്ന പോലോ, മാത്സ് പഠിപ്പിക്കുന്ന പോലോ അവനത് പഠിപ്പിക്കുന്നു. എന്നാൽ അത് ചെയ്യാനായിട്ട് പഠിപ്പിക്കാൻ ഞാനതാദ്യം ഞാൻ തന്നെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ എനിക്കവരെ എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കാൻ കഴിയും. ഞാൻ തന്നെ അത് ചെയ്തില്ലെങ്കിൽ, എനിക്ക് തന്നെ നീന്താൻ അറിയാതിരിക്കുമ്പോൾ വേറൊരാളെ നീന്തൽ പഠിപ്പിക്കുന്നത് പോലെ ഇരിക്കും അത്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ നീന്തലിൻ്റെ വിധങ്ങളും രീതികളും ഒക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്കൊരു ബ്ലാക്ക് ബോർഡിൽ ഒത്തിരി ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയും. നിങ്ങൾ തന്നെ നീന്താൻ അറിയാതിരിക്കുമ്പം അതാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ ചെയ്യാൻ പഠിപ്പിക്കുന്നത് ഒരു നദിയിലോ ഒരു സ്വിമ്മിംഗ് പൂളിലോ നിങ്ങൾ അവർക്ക് നിങ്ങൾ ശരിക്കും വെള്ളത്തിലിറങ്ങി അതിൽ നീന്തി ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഒരു ക്രിസ്തീയ നേതാവിന് ഈ ഉത്തരവാദിത്വമുണ്ട്. യേശു ക്രിസ്തു അവരെ പഠിപ്പിച്ച എല്ലാ കൽപ്പനകളും പ്രമാണിപ്പാനായിട്ട് അവരെ പഠിപ്പിക്കാൻ, അത് വളരെ വലിയൊരു മേഖലയാണ്. അതെന്താണെന്ന് നോക്കാനാണ് നാം ശ്രമിക്കുന്നത്. അങ്ങനെ ആ കൽപ്പന നിറവേറ്റാൻ ഈ പ്രോഗ്രാമിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് ആ കൽപ്പന നിവർത്തിക്കുന്ന എങ്ങനെയെന്ന് പഠിപ്പിക്കാനാണ്. യേശു പഠിപ്പിച്ചതെല്ലാം പഠിപ്പിക്കാൻ, നിങ്ങളെ അത് ചെയ്യാനായി പഠിപ്പിക്കാൻ. കഴിഞ്ഞ 52 കൊല്ലമായി എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെയാണത് ചെയ്തത്, അതുപോലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉപദേശങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ പ്രയാസമില്ലാത്തത് പഠിപ്പിക്കുകയും മറ്റത് വിട്ടുകളയുകയും ചെയ്യുന്നതിന്. നിങ്ങൾക്കറിയാമോ യേശു ക്രിസ്തുവിൻ്റെ ചില കൽപ്പനകൾ മറ്റ് കൽപ്പനകളെക്കാൾ പ്രധാനപ്പെട്ടതാണെന്ന്. ദൈവവചനത്തിൽ പറയുന്ന ചില കൽപ്പനകൾ പ്രധാനപ്പെട്ടതാണ്. പഴയ നിയമത്തിലും അങ്ങനെ തന്നെയായിരുന്നു. പഴയ നിയമകാലത്തെ ദൈവം പല കൽപ്പനകൾ അവർ കൊടുത്തു. നമുക്ക് പ്രധാനപ്പെട്ട ആ 10 കൽപ്പനകൾ അറിയാം. എന്നാൽ 603 മറ്റ് കൽപ്പനകൾ ഉണ്ടായിരുന്നു. ആകെ ഉണ്ടായിരുന്ന 613 കൽപ്പനകളായിരുന്നു. ചിലത് ചെയ്യണമെന്നും ചിലത് ചെയ്യരുതെന്നും. എന്നാൽ അതിൽ ചില കൽപ്പനകൾ 10 കൽപ്പനകൾ പോലെ അത്ര പ്രാധാന്യമുള്ളതായിരുന്നില്ല. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മത്തായി 5:19 ഈ ചെറിയ കൽപ്പനകളിൽ ഒന്നെന്ന് യേശു പറയുന്നു. അവൻ ഇങ്ങനെയാണ് അവിടെ പറയുന്നത്, ഈ ചെറിയ കൽപ്പനകളിൽ ഒന്ന്. മറ്റൊരു വാക്കിൽ യേശുവിന് ഇതറിയാമായിരുന്നു, എല്ലാ കൽപ്പനകളും ഒരുപോലെ പ്രധാനപ്പെട്ടതല്ലെന്ന്. ചില മുൻഗണനകൾ ഉണ്ടായിരുന്നു. ചില കൽപ്പനകൾ മറ്റേ കൽപ്പനകളെക്കാൾ പ്രധാനപ്പെട്ടതാണ്. ലേവിയ പുസ്തകം 11 ചില തരത്തിലുള്ള ഭക്ഷണങ്ങൾ നാം കഴിക്കരുതെന്ന് അവിടെ വിവരിക്കുന്നുണ്ട്. എന്നാൽ ആ കൽപ്പനകൾ വിഭിചാരം ചെയ്ത് കുല ചെയ്യുന്നെന്ന് പറയുന്ന പോലെ പ്രധാനപ്പെട്ടതായിരുന്നില്ല. എന്നാൽ അത് കൽപ്പന തന്നെയായിരുന്നു. ദൈവം ദാനിയേലിനെ അനുഗ്രഹിച്ചത് ഈ കൽപ്പനകൾ അനുസരിച്ചതുകൊണ്ടാണ്. കാരണം അവൻ തീരുമാനിച്ചു ഈ ചെറിയ കൽപ്പനകൾ അനുസരിക്കാനായിട്ട്. നിങ്ങൾക്കറിയാമല്ലോ, ദാനിയേൽ പ്രവചനത്തിൽ 1:8 ഇങ്ങനെ പറയുന്നു, രാജാവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്ന ഭക്ഷണം കൊണ്ട് അവൻ തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് തീരുമാനിച്ചു. ഒരുപക്ഷെ ആ മേശപ്പുറത്ത് പന്നിയിറച്ചി ഉണ്ടാവും. ലേവിയ പുസ്തകം 11 പറയുന്ന പോലെ ഭക്ഷിക്കാൻ കഴിയാത്ത ചില പക്ഷികൾ ഉണ്ടായിരിക്കാം അതിനകത്ത്. ഒരുപക്ഷെ ദാനിയേലിന് അറിയത്തില്ലായിരിക്കാം ദൈവം എന്തുകൊണ്ടാണ് ഈ ഭക്ഷണങ്ങളൊക്കെ കഴിക്കരുതെന്ന് പറഞ്ഞത്. എന്നാൽ അവൻ തീരുമാനിച്ചു ഇത് 10 കൽപ്പനയുടെ ഭാഗമല്ലെങ്കിലും മോശ തന്ന ഒരു പ്രമാണമാണ്, അത് അനുസരിക്കാൻ തീരുമാനിച്ചു. അവിടെ നാം വായിക്കുന്നു അവൻ തന്നെ തന്നെ അശുദ്ധനാക്കിയില്ല എന്ന്. ബാബിലോണിൽ ദൈവത്തിന്റെ ശക്തിയുള്ള ഒരു സാക്ഷിയായി അവനെ മാറ്റാൻ കാരണം അതാണ്. കാരണം ദൈവം കണ്ടു ഈ മനുഷ്യൻ തന്റെ ചെറിയ കൽപ്പനകൾ പോലും പ്രാലിക്കാൻ തയ്യാറായിരിക്കുന്നു. ഇങ്ങനെ തന്നെയായിരുന്നു എല്ലാ കാലത്തും ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്, തന്റെ ചെറിയ കൽപ്പനകൾ പ്രതിഷ്ഠിക്കുന്നവരെയാണ്. യേശു പഠിപ്പിച്ചതെല്ലാം ചെയ്യുന്നവരെ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം ചെയ്യുന്നവരെയല്ല. മത്തായി 5:19 അവൻ പറയുന്നു, യേശു പറഞ്ഞു, ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യനെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. അവൻ നരകത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞില്ല. അവൻ ഏറ്റവും ചെറിയവനായിരിക്കും സ്വർഗത്തിലുള്ള അവൻ്റെ വിലയിലും നിലയിലും. ഈ ഭൂമിയിൽ ചെറിയവനായിരിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, അതിനൊരു വിലയുമില്ല. സ്വർഗത്തിൽ ഏറ്റവും ചെറിയവനെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്, ദൈവം നിങ്ങളെപ്പറ്റി അധികം ചിന്തിക്കുന്നില്ല. ആ വിഭാഗത്തിലായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ലോകം എന്നെക്കുറിച്ച് കുറച്ച് ചിന്തിക്കുന്നുള്ള നിസ്സാരമില്ല. എന്നാൽ ഞാൻ നിശ്ചയമായിട്ടും ആഗ്രഹിക്കുന്നു ദൈവം എന്നെക്കുറിച്ച് ചിന്തിക്കണമെന്ന്. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, യോഹന്നാൻ സ്നാപകന്റെ പിതാവായ സക്കറിയാവിനോട് ദൈവം ഇങ്ങനെ പറഞ്ഞു, നിന്റെ മകൻ എൻ്റെ മുമ്പിൽ വലിയവനാകും. അത് നിശ്ചയമായിട്ടും വലിയ ഒരു കാര്യമാണ്, ദൈവത്തിൻ്റെ മുമ്പിൽ വലിയവനാകുന്നത്. ദൈവത്തിൻ്റെ മുമ്പിൽ ചെറിയവനാകുന്നതോ? അവനെക്കുറിച്ച് ദൈവം വളരെ കുറച്ചേ ചിന്തിക്കുന്നുള്ളൂ. ആ കൂട്ടത്തിലാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇവിടെ പറയുന്നു, ചില ആളുകൾ സ്വർഗരാജ്യത്തിൽ ചെറിയവരായിരിക്കുന്നത് അവര് വലിയ കൽപ്പനകൾ അനുസരിക്കാത്തതുകൊണ്ടല്ലത്, ചെറിയ കൽപ്പനകൾ അവരനുസരിക്കാത്തതുകൊണ്ടാണത്. ഈ മനോഭാവമുള്ള ക്രിസ്ത്യാനികളെ ഞാൻ ഇന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നു അവർ പുതിയ നിയമ ക്രിസ്ത്യാനികളാണെന്ന്. പുതിയ നിയമത്തിലെ ചെറിയ കൽപ്പനകൾ എടുത്തിട്ട് അവരിങ്ങനെ പറയുന്നു, അതത്ര വലിയ കൽപ്പനയല്ലോ, അതനുസരിക്കേണ്ട ആവശ്യമില്ല. യേശുവിലുള്ള അവരുടെ വിശ്വാസത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഞാൻ അവരുടെ ന്യായാധിപനല്ല അവർ സ്വർഗത്തിലേക്ക് പോകുമോ നരകത്തിലേക്ക് പോകുമോ എന്ന് പറയാൻ. എന്നാൽ ഞാൻ പറയാം, യേശു പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചെറിയ കൽപ്പനകളിൽ ഒന്ന്, യേശു പഠിപ്പിച്ച എല്ലാ കൽപ്പനകളിലും, അതുപോലെ യേശു തന്റെ പരിശുദ്ധാത്മാവിൽ കൂടെ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ കൂടെ പഠിപ്പിച്ച ഒരു കൽപ്പന, എങ്കിലവനെ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ മറിച്ച് ആരാണ് സ്വർഗത്തിൽ ഏറ്റവും വലിയവനെന്ന് വിളിക്കപ്പെടുന്നത്? അവൻ ഇവനാണ് ചെറിയ കൽപ്പനകളെ അനുഷ്ഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ. മത്തായി 5:19 അത് വ്യക്തമല്ലേ? അത് വളരെ വളരെ വ്യക്തമാണോ? നിങ്ങൾ നിത്യരാജ്യത്തിൽ എവിടെയായിരിക്കും എന്ന് തീരുമാനിക്കപ്പെടുന്നത് ദൈവം തന്ന ചെറിയ കൽപ്പനകൾ നിങ്ങൾ എങ്ങനെ സ്വീകരിക്കും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഈ കൽപ്പനകളോടുള്ള നിങ്ങളുടെ അനുസരണം പോലിരിക്കും. യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. യേശുവിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതെ ആർക്കും താൻ അവനെ സ്നേഹിക്കുന്നു പറയാൻ കഴിയില്ല. അതുകൊണ്ട് യേശു പറഞ്ഞ ആ ചെറിയ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ അത്രയും നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നുള്ളൂ. നിങ്ങൾ ഒരുപക്ഷെ വലിയ കൽപ്പനകൾ അനുസരിക്കുന്നുണ്ടാവും. ആ ചെറിയ കൽപ്പനകളോടുള്ള നിങ്ങളുടെ മനോഭാവമാണ് നിത്യതയിൽ നിങ്ങൾ എന്തായിരിക്കും എന്ന് തീരുമാനിക്കുന്നത്. അത് വളരെ വ്യക്തമാണ്. യേശു പഠിപ്പിച്ചതെല്ലാം എന്ന് നാം പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോടിവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, യേശു സുവിശേഷത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്, എന്നാൽ അപ്പോസ്തലന്മാരുടെ ലേഖനം, അത് ഒരുപക്ഷെ പത്രോസിന്റെയോ പൗലോസിന്റെയോ യോഹന്നാന്റെയോ ഒക്കെ അഭിപ്രായമായിരിക്കാം. ശരി, അത് പൗലോസിന്റെയോ പത്രോസിന്റെയോ യാക്കോബിന്റെയോ ഒക്കെ അഭിപ്രായമാണെങ്കിൽ എനിക്ക് നിശ്ചയമായിട്ടും അത് എടുത്ത് വെളിയിൽ കളയാം. അത് വേദപുസ്തകത്തിൽ ഉണ്ടാകേണ്ട ആവശ്യമില്ല. അത് ഞാൻ കീറി ചവറിലിടും. കാരണം ഇനി ഞാൻ എന്തിനാ പൗലോസിന്റെയോ പത്രോസിന്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യന്റെ അഭിപ്രായങ്ങൾ അറിയുന്നത്? അതിനെ ഞാൻ ബഹുമാനിക്കത്തില്ലെന്നല്ല, എന്നാൽ അത് ദൈവത്തിന്റെ വചനമായിട്ട് ഞാൻ സ്വീകരിക്കത്തില്ല, നിശ്ചയമായിട്ടും ഇല്ല. ഒരു ദൈവമനുഷ്യന്റെ വാക്കിന് പ്രാധാന്യമുണ്ട്, എന്നാൽ അതിനെ ദൈവവചനമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു മനുഷ്യന്റെ അഭിപ്രായത്തെ എനിക്ക് എങ്ങനെയാണ് ദൈവത്തിന്റെ വചനമാണെന്ന് പറയാൻ കഴിയുന്നത്? അതൊരിക്കലും സാധ്യമല്ല. യേശു തന്റെ ശിഷ്യന്മാരോട് അന്ത്യ അത്താഴത്തിന് താന് ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഇപ്രകാരം പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 16:12 ഇത് നാം മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. യോഹന്നാൻ 16:12 അവൻ പറഞ്ഞു, എനിക്ക് വളരെ നിങ്ങളോട് പറയുവാൻ ഉണ്ട്, എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് അത് വഹിക്കാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ഇപ്പോൾ കഴിയില്ല, അല്ലെങ്കിൽ അതിൻ്റെ വില എന്താണെന്ന് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. എന്നാൽ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അത് നമുക്കിങ്ങനെ പറയാം, എനിക്കൊത്തിരി കാര്യങ്ങൾ നിങ്ങളോടിപ്പം പറയണമെന്നുണ്ട്, എന്നാൽ നിങ്ങൾക്കതിപ്പം മനസ്സിലാകുകയില്ല. പുതിയ നിയമ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇതുവരെ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ നിങ്ങളോട് ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്താണ് ആത്മാവിൻ്റെ ഫലങ്ങളെന്നോ ദിവ്യ സ്വഭാവത്തിന് മംഗാളിയാകുന്നതിനെക്കുറിച്ച്, എന്നെ ശുശ്രൂഷിക്കാനായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഞാൻ ഇതുവരെയും ദിവ്യ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, അത് മാനുഷിക സ്നേഹത്തെക്കാൾ എത്ര വ്യത്യസ്തമായിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരമായിട്ട് ദൈവത്തിൻ്റെ സഭയെ പണിയുന്നതിനെക്കുറിച്ച് ഞാൻ ഇതുവരെയും നിങ്ങളോട് പറഞ്ഞു തന്നിട്ടില്ല. ഒരു പ്രാദേശിക സഭ എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ ഇതുവരെ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടില്ല. ആ സഭ എങ്ങനെയാണ് ഭരണം നടത്തേണ്ടത്, ഇതുപോലെ പല കാര്യങ്ങളും. അതുപോലെ എൻ്റെ 2 മടങ്ങി വരവിനെക്കുറിച്ചും, അത് സംഭവിക്കുമ്പം ഈ ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെപ്പറ്റിയും, ഇങ്ങനെ പല 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 കാര്യങ്ങൾ. എന്താണ് കൃപയുടെ യഥാർത്ഥ അർത്ഥം, അതുപോലെ നിങ്ങൾ കൃപയ്ക്കധീനരാകുമ്പോൾ പാപം നിങ്ങളുടെ മേൽ കത്രത്തം നടത്തുകയില്ല, ഇങ്ങനെ പല കാര്യങ്ങളും. ഇപ്പോൾ ഞാനത് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല, കാരണം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവില്ല. യേശുവിനറിയാമെന്ന് പല കാര്യങ്ങളും ഇപ്പോൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാകും. അത് കാൽക്കുലസ് പഠിപ്പിക്കുന്ന പോലാണ്. ഒരു 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് കാൽക്കുലസിനെ കുറിച്ച് അവന് എന്ത് മനസ്സിലാവും? അവനൊന്നും മനസ്സിലാകില്ല. കാൽക്കുലസ് മനസ്സിലാക്കാൻ 6-ോ 7-ോ വർഷം കൂടെ അവന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതുപോലെ തന്നെയാണ് ഇവിടെയും. യേശു പറയാണ്, ഞാനിപ്പം നിങ്ങളോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചാൽ പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പ് നിങ്ങൾക്കൊന്നും മനസ്സിലാകില്ല, അത് വെറും സമയം പാഴാക്കുക മാത്രമാണ്. അത് 7 വയസ്സുള്ള ഒരു കുഞ്ഞിനോട് കാൽക്കുലസിനെ കുറിച്ച് പറയുന്ന പോലാണ്. അതിന് അവരെ വളരേണ്ടതുണ്ട്. അവൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പം അവൻ സകല സത്യത്തിലും വഴി നടത്തും. അതുകൊണ്ട് അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളിലെ കൽപ്പനകൾ അത് യോഹന്നാൻ 16:12-13 നിവൃത്തിയാണ്. ഇതും യേശു തന്നെ പറയുന്നതാണ്. പൗലോസിന്റെ ലേഖനങ്ങൾ, എഫേസ്യർക്ക് എഴുതിയത്, കൊലോസ്യർ, ഫിലിപ്പിയർ, കൊരിന്ത്യർ, പത്രോസിന്റെ ലേഖനങ്ങൾ, യാക്കോബിന്റെ, യോഹന്നാന്റെ 3 ലേഖനങ്ങൾ, വെളിപാട് പുസ്തകം, ഇത് യേശു താൻ ഈ ഭൂമിയിലായിരുന്നപ്പം പറയാൻ കഴിയാഞ്ഞ കാര്യങ്ങളാണ്. കാരണം അതൊന്നും അവർക്ക് മനസ്സിലാവില്ലായിരുന്നു. അതുകൊണ്ട് യേശു പഠിപ്പിച്ചതെല്ലാം എന്ന് നാം പറയുമ്പം അതിനകത്ത് അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളുള്ള കാര്യമുണ്ട്. യേശു ഈ ഭൂമിയിൽ ജീവിച്ചപ്പം തൻ്റെ ശിഷ്യന്മാരെ അവൻ പഠിപ്പിക്കാൻ ആഗ്രഹിച്ച കാര്യമാണിത്. എന്നാൽ പരിശുദ്ധാത്മാവ് ഇല്ലാഞ്ഞതുകൊണ്ട് അവനത് പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഒരിക്കൽ അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചപ്പോൾ ആ തടസ്സം നീങ്ങി. അപ്പോഴവന് അവരെ യാക്കോബിലൂടെയും യോഹന്നാനിലൂടെയും മറ്റപ്പോസ്തലന്മാർക്കൂടെയും കഴിഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ പരിഗണിച്ച ശേഷം നിങ്ങൾ ആ വാക്യത്തിലേക്ക് മടങ്ങിപ്പോവുക. പുതിയ നിയമത്തിൽ പറയുന്ന ഈ ഒരു ചെറിയ കൽപ്പന അഴിക്കുന്നവൻ അവനെ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്നറിയപ്പെടും. ഞാൻ പറയട്ടെ, പുതിയ നിയമത്തിൽ പറയുന്ന പല കൽപ്പനകളും സുവിശേഷകരും ക്രിസ്തീയ നേതാക്കളും അവഗണിക്കുന്നു. അവർ പറയുന്നു അത് ആ കാലത്തെ കാര്യമാണ്, ഇത് നമുക്കിന്നുള്ള കാര്യമല്ല. അത് ഇസ്രയേലിൻ്റെ സാഹചര്യത്തിൽ പറഞ്ഞാണ്. അത് കൊരിന്ത്യയിലുള്ളവർക്ക് മാത്രം ബാധകമാണ്, ഇന്ന് നമുക്കുള്ളൊരു കാര്യമല്ല. ഈ ഒരു മനോഭാവം നിങ്ങൾ ഏതെങ്കിലും ഒരു കൽപ്പനയോട്, അത് എത്ര ചെറിയൊരു കൽപ്പനയാണെങ്കിലും, അങ്ങനെയെങ്കിൽ നിങ്ങൾ മറ്റൊരാൾക്കും ഇങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. സ്വർഗരതിക്കാർക്ക് വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം അന്നത്തെ കാലത്ത് അവരങ്ങനെ ചെയ്തു, എന്നാൽ അത് സാരമില്ല, ഇന്നത്തെ കാലത്ത് ഇത് ശരിയാണ്. അത് പുരുഷനും സ്ത്രീയും വിവാഹം കഴിച്ചത് ആ കാലത്തേക്കാണല്ലോ. അങ്ങനെ അവൻ പറയുന്നെന്ന് നിങ്ങൾക്ക് എങ്ങനെ അവനെ തടയാനാകും? ചില കാര്യങ്ങൾ ആ കാലത്തേക്ക് മാത്രമായിരുന്നെന്ന് പറയുന്നത് നിനക്ക് എങ്ങനെ അവനെ തിരുത്താനായിട്ട് കഴിയും? ആളുകൾക്ക് ഇങ്ങനെ പറയാം, സ്വർഗ വിവാഹങ്ങൾ, അത് ശരിയാണ്. ആ കാലത്തെ 2000 കൊല്ലം മുമ്പ് അത് ശരിയായിരുന്നു, എന്നാൽ ഇന്നത്തേക്ക് കുഴപ്പമില്ല. ആ സംസ്കാരത്തിൽ അങ്ങനെയായിരുന്നു. നിങ്ങൾ കണ്ടോ അനേക ക്രിസ്തീയ നേതാക്കൾ എടുക്കുന്ന മടയത്തരമായിട്ടുള്ള നിലപാടുകൾ? പുതിയ നിയമത്തിലെ ഒരു കൽപ്പന എടുത്തിട്ട് അവർ പറയുന്നു അത് ആ കാലത്തേക്കുണ്ടായിരുന്നാണ്. അതങ്ങനെയെങ്കിൽ എല്ലാ കാര്യത്തിലുമാണോ? യേശു പറഞ്ഞു, ഒരു ചെറിയ കൽപ്പനയെ പോലും അഴിക്കുന്നവൻ അവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനായിരിക്കും. അവൻ നരകത്തിലേക്ക് പോകണമെന്നില്ല. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് അറിയപ്പെടുന്ന ഒരാൾ ഒരു ദൈവദാസനായിരിക്കാൻ ഒരു കാരണവശാലും യോഗ്യനല്ല. ആ മഹാദൗത്യത്തിൽ യേശു പറഞ്ഞത് എന്താണ്? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം പ്രമാണിപ്പാൻ അവരെ പഠിപ്പിപ്പീൻ. എല്ലാമെന്ന് പറഞ്ഞാൽ വലിയ കൽപ്പനയും ചെറിയ കൽപ്പനയും, എല്ലാ കൽപ്പനയും, ഞാൻ നിങ്ങളെ പഠിപ്പിച്ച എല്ലാ കൽപ്പനകളും, ഞാൻ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞ എല്ലാ കാര്യവും. നാം ഒരു കൽപ്പന നോക്കുമ്പം അത് വലുതോ ചെറുതോ, അതാരാണ് നമ്മളോട് കൽപ്പിച്ചത്? പട്ടാളത്തിൽ ആളുകളെ ഇങ്ങനെ പഠിപ്പിക്കും, അതൊരു ചെറിയ കൽപ്പനയാട്ട്, ഇടത്തോട്ട് തിരി, വലത്തോട്ട് തിരി, അവരത് ചെയ്യണം. അതും ഇതുപോലെ പ്രധാനമാണ്. യുദ്ധത്തിന് പോവുക, ജോലിക്ക് വരിക, ഈ പ്രത്യേക സ്ഥലത്ത് ഒന്ന് മറ്റേതിനേക്കാൾ പ്രധാനപ്പെട്ടതായിരിക്കാം, എന്നാൽ രണ്ടും പ്രധാനപ്പെട്ടതാണ്. ഒരു പട്ടാളക്കാരൻ്റെ പ്രധാനപ്പെട്ട ദൗത്യമാണ് പറയുന്നത് അപ്പം തന്നെ അനുസരിക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള ആളുകളെയാണ് യേശുവിന് തൻ്റെ സഭയിലും വേണ്ടിയത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കണം അവരെ ശിഷ്യന്മാരാക്കിക്കൊള്ളുകയും. ഞാൻ കണ്ടത് ഇതാണ്, മിലിറ്ററിയിലുള്ള ആളുകൾ തങ്ങൾക്ക് ലഭിക്കുന്ന കൽപ്പന അനുസരിക്കാൻ ശ്രമിക്കുന്നതുപോലെ സഭയിലുള്ളവർ ചെയ്യുന്നില്ല. സഭ ദൈവത്തിൻ്റെ സൈന്യമാണെന്ന് പറയുന്നെങ്കിലും സഭയിലുള്ളവർ പട്ടാളക്കാരെ പോലെ പെരുമാറുന്നില്ല. സൈന്യത്തിൽ ചേരുന്നവരെ ആരംഭ നാളും മുതൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു, കൽപ്പനകൾ അപ്പോൾ തന്നെ പൂർണ്ണമായിട്ടും ചെയ്യണം. അവരാ കൽപ്പനയുടെ കാര്യമെന്താ, അതിൻ്റെ കാരണം എന്താ, ഇതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യം അവർക്കില്ല. നാം എങ്ങനെയാണ് ഈ മഹാദൗത്യത്തിൻ്റെ ഈ ഭാഗം നിറവേറ്റുന്നത്? അത് യേശു പഠിപ്പിച്ചതെല്ലാം ചെയ്യാനായിട്ട് ആളുകളെ പഠിപ്പിച്ചുകൊണ്ടാണ്. ഈ കാര്യം ഗൗരവത്തിലെടുക്കുന്ന വളരെ കുറച്ച് ക്രിസ്ത്യാനികളെ ഞാൻ കണ്ടിട്ടുള്ളൂ. എവിടുന്നാണ് യേശു തുടങ്ങിയെന്ന് നമുക്ക് നോക്കാം. യേശു പഠിപ്പിച്ച ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയ യേശുവിൻ്റെ ആദ്യ വാക്കുകൾ ഇവിടെ എഴുതിയിരിക്കുന്നു. സ്നാനത്തിന് ശേഷം പരിശുദ്ധാത്മാഭിഷക്തനായതിനു ശേഷം പറഞ്ഞത്. അവൻ സ്നാനപ്പെട്ടതും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചെന്ന് 3-ാം അധ്യായത്തിൽ പറയുന്നു. 16-ാം വാക്യത്തിൽ അതിനുശേഷം 40 ദിവസം അവൻ മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടു. നാം യേശുവിൻ്റെ വായിൽ നിന്ന് വന്ന ആദ്യത്തെ വാക്കുകൾ, ആദ്യത്തെ ആ പരീക്ഷയോടുള്ള ബന്ധത്തിൽ ആദ്യത്തെ പരീക്ഷ ഇതായിരുന്നു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലുകളോടൊപ്പമാകാൻ കൽപ്പിക്കുക. മത്തായി 4:3 ഇവിടെ യേശു പഠിപ്പിച്ച 1-ാമത്തെ കാര്യം നമുക്ക് കാണാം. എന്താണത്? യേശു പഠിപ്പിച്ച 1-ാമത്തെ കാര്യം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു. ഈ കാര്യം ഒരു വലിയ വിഷയമാണ്. നമുക്ക് ഈ അല്പസമയം കൊണ്ട് അത് ചിന്തിച്ചു തീർക്കാൻ കഴിയില്ല. എന്നാൽ ഇപ്പോൾ ഞാനത് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്? അവൻ ഇങ്ങനെ പറഞ്ഞില്ല, അപ്പം ആവശ്യമില്ലെന്ന്. അവൻ വളരെ യാഥാർത്ഥ്യമുള്ളവനാണ്. അവൻ പറഞ്ഞു, അപ്പം ആവശ്യമാണ്, നമുക്ക് ജീവിക്കാൻ ഭക്ഷണം ആവശ്യമാണ്. എന്നാൽ അവൻ പറയുന്നു, ഭക്ഷണം മാത്രം പോരാ. ഇതുപോലെ അവൻ പറയുന്നുണ്ട്, ഭക്ഷണമല്ല ആദ്യം ആവശ്യം. ആദ്യം ആവശ്യമുള്ളത് ഇതാണ്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനങ്ങളും. ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം എന്താണ്? ദൈവം പറഞ്ഞത് എല്ലാം, അവൻ്റെ കൽപ്പനകൾ, അവൻ്റെ വാഗ്ദാനം, ഈ കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടത്. സകല വചനങ്ങളും, അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ജീവിക്കാൻ കഴിയും, സത്യമായിട്ടും ജീവിക്കാൻ കഴിയും. എൻ്റെ നിലനിൽപ്പിനെ പറ്റി മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നതെങ്കിൽ എനിക്ക് ഭക്ഷണം മാത്രം മതി. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആത്മീയമായ ഒരു ജീവിതം എനിക്ക് ജീവിക്കണമെങ്കിൽ എനിക്ക് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങളും വേണം. അത് നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന വചനത്തിൽ കൂടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ഒരു മനുഷ്യൻ വേദകസ്തവം വായിക്കുന്നതിനേക്കാൾ അധികം ഭക്ഷണത്തിലാണ് താല്പര്യമെങ്കിൽ ദൈവം എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചതിനെക്കുറിച്ച് അവനറിയില്ല. വീണ്ടും ശ്രദ്ധിക്കുക, യേശു ആദ്യം വായി തുറന്ന് പറഞ്ഞ വാക്യം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം തൻ്റെ വചനം നമുക്ക് തന്നിരിക്കുന്നത്, നാം എങ്ങനെ ജീവിക്കണമെന്ന് നാം അറിയേണ്ടതിന് വേണ്ടി. നിങ്ങളൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം അറിയുവാനായിട്ടുള്ള ഒരു ശരിയായ ആഗ്രഹം നിങ്ങൾക്കുണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ എല്ലാ കൽപ്പനയും ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനവും, കാരണം അങ്ങനെ മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയൂ, നമുക്ക് ശരിയായിട്ടും ജീവിക്കാൻ കഴിയൂ. അതുകൊണ്ട് യേശു പഠിപ്പിച്ചതെല്ലാം അറിയുക വളരെ പ്രധാനമാണ്, എങ്ങനെയാണ് നാം ജീവിക്കേണ്ടതെന്ന് അറിയാനായിട്ട്. നിങ്ങൾക്കറിയാമോ ഇത് തമ്മിലുള്ള വ്യത്യാസം? നിലനിൽക്കുകയും ജീവിക്കുകയും ചെയ്യുന്നതിൻ്റെ, ദൈവത്തിൻ്റെ സകല വചനങ്ങളും. നാം വായിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, പറയുന്നു ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ. ദൈവം നിരന്തരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. 50-ാമത്തെ പ്രാവശ്യമായിരിക്കാം ഞാൻ ഒരേ ദൈവവചനം വായിക്കുന്നത്. ഞാൻ പുതുതായിട്ടൊരു കാര്യം കേൾക്കുന്നു, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വന്നതായിട്ട്, ഒരേ വാക്യത്തിൽ നിന്ന്. ദൈവവചനം അത്ഭുതകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ, യേശു പറഞ്ഞതും പഠിപ്പിച്ചതുമെല്ലാം നാം വ്യക്തമായി കേൾക്കുന്നില്ലെങ്കിൽ നമുക്ക് ഈ മഹാദൗത്യം നിറവേറ്റാൻ കഴിയുകയില്ല. യേശു നമുക്ക് തന്ന വാഗ്ദാനങ്ങളും അതുപോലെ അവൻ തന്ന കൽപ്പനകളും. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, അവിടുത്തെ വചനത്തിൽ കൂടി അവിടുന്ന് ഞങ്ങൾക്ക് തന്ന ആ സമ്പത്ത് കാണാനായിട്ടും അതിനെ വിലമതിക്കാനായിട്ടും ഞങ്ങളെ സഹായിക്കണേ. അവിടുന്ന് തന്ന വാഗ്ദാനങ്ങളും കൽപ്പനകളും അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണേ. അങ്ങനെ യഥാർത്ഥമായിട്ട് ജീവിക്കാൻ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.